നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൊറോണ വൈറസ് ബാധ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ സാമ്പത്തിക രംഗത്തിന് സഹായമായി ഫെഡറൽ സർക്കാർ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനായി മെൽബണിൽ ടാക്സ്മാൻ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സ് പ്രൊഫഷണൽസിൽ ടാക്സ് ഏജന്റായ ബൈജു മത്തായി ചേരുന്നു. നമസ്കാരം ശ്രീ ബൈജു മത്തായി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീപ്.
കൊറോണ വൈറസ് പടരുന്നത് രൂക്ഷമായത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നെന്നുള്ള സാഹചര്യത്തിൽ ഫെഡറൽ സർക്കാർ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിൽ പൊതുജനത്തിന്, അതായത് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നേരിട്ട് സഹായമാകുന്ന കാര്യം ഏതൊക്കെയൊന്ന് ആദ്യമൊന്ന് വിവരിക്കാമോ?
മൊത്തം 17.6 ബില്യൺ ഡോളറിന്റെ ഒരു പാക്കേജാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ അവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് സപ്പോർട്ടിംഗ് ദ മോസ്റ്റ് അഫക്റ്റഡ് ഡെലിവേർഡ് വേർ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ് എന്നുള്ള ഒരു പോളിസി പ്രകാരമാണ് ഈ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് അവർക്ക് നേരിട്ട് ചില സഹായങ്ങൾ എത്തിക്കുക. അതായത് ഒന്ന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒരു തകർച്ചയിൽ നിന്നും സംരക്ഷിക്കുക. രണ്ടാമത്, ഈ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സുകളുടെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് വർദ്ധിപ്പിച്ച് എക്കണോമിയെ ആക്റ്റീവാക്കി നിലനിർത്തുക. മൂന്നാമത്, തൊഴിൽ സംരക്ഷണം, തൊഴിലുകൾക്ക് സുരക്ഷിതത്വം നൽകുക. കാരണം ഇങ്ങനെ എക്കണോമിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം ജോബ് ലോസ് ഉണ്ടാവുന്ന ഒരു സാധ്യതയുണ്ട്. അതിലൂടെ ബിസിനസ് ജനങ്ങൾ അവരുടെ പണം ചെലവാക്കുക, ക്രയവിക്രയങ്ങൾ കുറയും. അതുണ്ടാവാതെ സംരക്ഷിക്കുക, ജോലിക്ക് സുരക്ഷിതം നൽകുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ബേസിക്കലി ഈ പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ ഏറ്റവും പ്രധാനവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കവർ ചെയ്യാം ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം 4.8 ബില്യൺ സഹായം. കുറഞ്ഞ വരുമാനമുള്ള ആൾക്കാർക്ക് $750 ഒരു ഒറ്റത്തവണ സ്റ്റിമുലസ് പേയ്മെന്റ്. ഗവൺമെന്റ് അതിനൊരു പേയ്മെന്റ് ഇൻകം ലിമിറ്റ് പറയുന്നതിന് പകരം അതിന്റെ എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് ഏജ് പെൻഷൻ, ഡിസബിലിറ്റി സപ്പോർട്ട് പെൻഷൻ, അല്ലെങ്കിൽ കെയർ പേയ്മെന്റ്, പേരന്റിംഗ് പേയ്മെന്റ്, അതുപോലെ ഫാമിലി ടാക്സ് ബെനിഫിറ്റ്, സിക്നസ് അലവൻസ്, യൂത്ത് അലവൻസ്, ന്യൂ സ്റ്റാർട്ട് അലവൻസ് തുടങ്ങിയ ഗവൺമെന്റിന്റെ സഹായങ്ങൾ ലഭിക്കുന്നവർക്ക് തന്നെയാണ് ഈ $750 പേയ്മെന്റ് അർഹതയുണ്ടായിരിക്കുന്നത് എന്നാണ്. അതായത് 50% പേയ്മെന്റ്, ഇതിൽ 50% പേയ്മെന്റ് കിട്ടുന്നതിൽ 50% ആൾക്കാർ പെൻഷനേഴ്സ് ആയിരിക്കും. പെൻഷനേഴ്സിന് പ്രത്യേകം സപ്പോർട്ട് ആവശ്യമുണ്ടല്ലോ അവർക്ക് ഇങ്ങനെയുള്ള ഘട്ടത്തില്. അതുപോലെ മറ്റ് ഈ പറഞ്ഞ സഹായങ്ങൾ, ഇതെല്ലാം ഓരോ വിഭാഗത്തിൽ സഹായം അർഹതയുള്ളവരാണ്, അവർക്കെല്ലാം ഈ പേയ്മെന്റ് കിട്ടും.
ഒരു വ്യക്തികൾക്കാണോ അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനാണോ ഇത് ലഭിക്കുക? അപ്പോൾ ഒരു കുടുംബത്തിൽ രണ്ടു പേർക്കും ഓരോരുത്തർക്കും ഇത് ലഭിക്കുമോ, അതൊന്ന് വ്യക്തമാക്കാൻ കഴിയുമോ?
അതായത് ഇത് വ്യക്തികൾക്കാണ്. ഒരു എലിജിബിൾ ആയ വ്യക്തിക്ക് ഒരു പേയ്മെന്റേ കിട്ടുള്ളൂ. ചിലപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് അതിനുള്ള അർഹത ഒരാൾക്ക്, അല്ലെങ്കിൽ രണ്ട്, ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ സെൻട്രലിംഗ് പേയ്മെന്റുകളിൽ രണ്ട് പേയ്മെന്റ് ഒരു വ്യക്തിക്ക് കിട്ടുന്നെന്നിരിക്കട്ടെ, പക്ഷേ അദ്ദേഹത്തിന് ഒരു $750 റിസീവ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. അത് ചിലപ്പോൾ ഫാമിലിയിലെ രണ്ടു പേർക്ക് എലിജിബിലിറ്റി വരാം. ഇപ്പൊ ഫാമിലി ടാക്സ് ബെനിഫിറ്റ് ഒരു ഫാമിലിയിൽ ഒരാൾക്കായിരിക്കുമല്ലോ കിട്ടുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരിലായിരിക്കും $750 കിട്ടുന്നത്. ആ ഫാമിലിയിലെ മറ്റൊരംഗം യൂത്ത് അലവൻസ് വാങ്ങുന്നവരുണ്ടാവാം, അവർക്ക് ആ പേയ്മെന്റ് സെപ്പറേറ്റ് വ്യക്തിക്ക് കിട്ടും.
ഇതിനു പുറമെ ഇപ്പൊ പ്രായമേറിയവർക്കാണല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു വൾണറബിലിറ്റി ഇപ്രാവശ്യം ഈ ഒരു അവസ്ഥയിലുള്ളത്. അതെങ്ങനെയാണ് അവർക്ക്, അത് അവരുടെ കാര്യത്തിലും രണ്ടു പേർക്കുമാണോ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബാംഗത്തിന് മാത്രമാണോ ലഭിക്കുന്നത്?
തീർച്ചയായിട്ടും അത് വ്യക്തി, ഓരോ വ്യക്തിക്കാണ് ആ ഈ എമൗണ്ടിന് അർഹതയുള്ളത്. അതായത് പെൻഷൻ കൺസംപ്ഷൻ കാർഡ് ഹോൾഡേഴ്സ് കിട്ടുന്നുണ്ട്, വെറ്ററൻ കാർഡ് ഹോൾഡേഴ്സ്, അതുപോലെ വിഡോ അലവൻസ് ലഭിക്കുന്നവർക്ക്, ഇങ്ങനെ ഗവൺമെന്റിന്റെ സഹായം കിട്ടുന്ന ഒരു ഓരോ വ്യക്തികൾക്കും ഈ പേയ്മെന്റിന് അർഹതയുണ്ട്. ഈ $750 ആനുകൂല്യം ഈ March 31 മുതൽ തന്നെ കിട്ടിത്തുടങ്ങും എന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല അതൊരു കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ പേയ്മെന്റ് ആയിരിക്കും.
അപ്പോൾ സർക്കാരിന്റെ വ്യക്തികൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ പൊതുജനത്തിന് ആയിട്ട് നൽകിയിരിക്കുന്ന ഒരു ഈ പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള സഹായത്തെ കുറിച്ചാണ് ഇപ്പോൾ വിശദീകരിച്ചത്. ഇനി ബിസിനസ് രംഗത്തിന്റെ കാര്യം എടുത്താൽ ഓസ്ട്രേലിയ വളരെയധികം ബിസിനസ്സുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. മലയാളികളിൽ ഒട്ടേറെ ആളുകൾ ചെറുകിട ബിസിനസ്സുകളിൽ സജീവമാണ്. ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സഹായം ലഭ്യമാവുക ഈ ഒരു പാക്കേജിന്റെ ഭാഗമായിട്ട്?
ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്കാണ് വളരെ പ്രധാനപ്പെട്ട ചില സഹായങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ സംസാരിച്ച പേയ്മെന്റും നമുക്ക് ഇവിടെ താണ വരുമാനമുള്ളവർക്ക് ഒരു സഹായം ആവശ്യമുള്ള കാറ്റഗറിക്കാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബിസിനസ്സുകൾക്കായിട്ട് എനിക്ക് എടുത്തു പറയാൻ കഴിയുന്ന മൂന്ന് സഹായങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് ഒരു ക്യാഷ് ഫ്ലോ അസിസ്റ്റൻസ് ആണ്. രണ്ടാമത് പറയാവുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് 15-month ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സഹായം ഉണ്ട്. മൂന്നാമത് ഇൻസ്റ്റന്റ് അസറ്റ് റൈറ്റ് ഓഫ്, അതായത് അസറ്റുകൾ വാങ്ങുമ്പോൾ അതിനെ ഒറ്റ തവണയായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു ആനുകൂല്യം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് എടുത്തു പറയാവുന്നത്. ഒന്നാമത്തേത് ചെറുകിട ബിസിനസ്സുകൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് $25,000 വരെ, എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സഹായം. നമ്മുടെ ഇടയിൽ അനേകർ ബിസിനസ് ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് $2,000 $25,000 വരെയുള്ള ഇടയിലുള്ള ഒരു സഹായം ഉടനെ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഫാമിലി പേയ്മെന്റും March 31 മുതൽ തന്നെ കൊടുത്തു തുടങ്ങിയാണ്, അതൊരു ടാക്സ് ഫ്രീ പേയ്മെന്റ് ആണ്. അതുപോലെ ഈ രണ്ടാമത് പറഞ്ഞ ഈ സഹായവും ഒരു ടാക്സ് ഫ്രീ പേയ്മെന്റുകളാണ്. ബിസിനസ് ഈ കിട്ടുന്ന സഹായത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. മാത്രമല്ല അവരുടെ മാർച്ച് വരെയുള്ള ബിസിനസ് ആക്ടിവിറ്റി സ്റ്റേറ്റ്മെന്റ് ലോഡ്ജ് ചെയ്യുന്നത് April 28 ഡേറ്റ്. അവർ ലോഡ്ജ് ചെയ്ത് അടുത്ത 14 ദിവസത്തിനകം തന്നെ ഈ സഹായം ഒരു റീഫണ്ട് ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ കിട്ടുന്നത് പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് 50 മില്യൺ വരെ ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകൾക്കാണ് ഈ ആനുകൂല്യം ഉള്ളത്. 50 മില്യണിൽ താഴെയുള്ള ചെറുകിട ബിസിനസ്സുകൾ, ഇടത്തരം ബിസിനസ്സുകൾ.
ഓക്കെ, അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഈ ഒരു ഇൻസെന്റീവ് ലഭ്യമാകുന്നത്? ഒരു ക്യാഷ് ഫ്ലോ എല്ലാ ബിസിനസ്സുകൾക്കും ലഭിക്കുകയാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഉണ്ടോ, എങ്ങനെയാണ്?
ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ അല്ലെങ്കിൽ തൊഴിലാളികൾ ജോലി എടുക്കുന്ന സ്ഥാപനമായിരിക്കണം. ഒരു ബിസിനസ്സിന് എംപ്ലോയീസ് ഉണ്ടായിരിക്കണം. അവരിൽ നിന്ന് ടാക്സ് വിത്ത്ഹോൾഡ് ചെയ്ത് അവരുടെ ഇൻകം ടാക്സ് ബിസിനസ് 3 മാസം കൂടുമ്പോൾ അടയ്ക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളവരുടെ എംപ്ലോയി സാലറിയുടെ 50% വരെ ഗവൺമെന്റ് ഒരു റീഫണ്ടായിട്ട്, അതായത് മാക്സിമം $25,000 എന്നുള്ള ഒരു ലിമിറ്റ് വെച്ചിട്ട് റീഫണ്ടായിട്ട് ബിസിനസ്സുകൾക്ക് കൊടുക്കും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അവർ ബിസിനസ് ആക്ടിവിറ്റി സ്റ്റേറ്റ്മെന്റ് ലോഡ് ചെയ്യുന്നതിൽ നിന്നാണ് അവരുടെ ആ സാലറി പേയ്മെന്റ് എമൗണ്ടിന്റെ ഒരു കണക്ക് ഗവൺമെന്റിന് കിട്ടുന്നത്. അതിനുശേഷം അത് വർക്കൗട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് പേയ്മെന്റ് ആയിട്ട് പിന്നെയുള്ള 14 ദിവസത്തിനകം റീഫണ്ട് ചെയ്യും. അത് January 1, 2020 മുതൽ June 30, 2020 6 മാസത്തെ പിരീഡിനെയാണ് ഇത് കണക്കാക്കാനായിട്ട് കവർ ചെയ്യുന്നത്.
ഇപ്പോൾ ക്യാഷ് ഫ്ലോ ഇൻസെന്റീവിന്റെ കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഇതിന് പുറമേ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നതിനായിട്ടുള്ള നടപടികളും ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
തീർച്ചയായും. അതായത് രണ്ട് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റീവ് ആണ് ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് $30,000 വരെ വിലയുള്ള ഒരു അസറ്റ് വാങ്ങുമ്പോൾ ബിസിനസ്സുകൾക്ക് അത് ഒറ്റ തവണയായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു നിയമം കഴിഞ്ഞ ബഡ്ജറ്റിൽ നടപ്പാക്കിയിരുന്നു. അതായത് 50 മില്യൺ വരെ വിറ്റുവരവുള്ള ബിസിനസ്സുകൾക്കാണ് ഈ ആനുകൂല്യം ഉണ്ടായിരുന്നത്. അത് 50 മില്യൺ എന്നുള്ളത് 500 മില്യൺ വരെ വിറ്റുവരവുള്ള ബിസിനസ്സുകൾക്ക് ഇത് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടെന്ന് ലിമിറ്റ് ഉയർത്തി. രണ്ടാമത് $30,000 വരെ വിലയുള്ള അസറ്റ് എന്നുള്ളത് $1.5 million വരെ വിലയുള്ള അസറ്റുകൾ വാങ്ങുന്നവർക്ക് റൈറ്റ് ഓഫ് ചെയ്യാം എന്നാക്കി മാറ്റി. രണ്ട് മാറ്റങ്ങൾ, 50 മില്യൺ എന്നുള്ളത് 500, 30,000 എന്നുള്ളത് 1.5 million എന്നുള്ളത്. അത് എന്റെ ഒരു സമയം പിരീഡും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രഖ്യാപനം നടത്തിയ 12 March 2020 മുതൽ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിംഗ് ഡേറ്റ് ആയ June 30 വരെയുള്ള 3.5 മാസത്തെ ഈ കാലാവധിക്കുള്ളിൽ വാങ്ങുന്ന ബിസിനസ്സുകൾക്കാണ് അല്ലെങ്കിൽ അസറ്റുകളാണ് 1.5 million വരെയുള്ള അസറ്റാണ് റൈറ്റ് ഓഫ് ചെയ്യാവുന്നത്. രണ്ടാമത് ഒരു 15-month ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റീവ് കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 2021 June 30 വാങ്ങുന്ന ഏതൊരു അസറ്റും, 1.5 million എന്നുള്ള ലിമിറ്റ് പറയുന്നില്ല, ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡല്ല, ഈ 12 March മുതൽ 2021 June 30 വരെയുള്ള 15 മാസത്തിനുള്ളിൽ വാങ്ങുന്ന എല്ലാ അസറ്റുകൾക്കും 50% ഒറ്റ തവണയായിട്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്യാം. അതിന്റെ ടോട്ടൽ വാല്യൂവിന്റെ 50% ഡിപ്രിസിയേഷനായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഉള്ള ബാക്കി 50% നോർമൽ ഡിപ്രിസിയേഷനുള്ള നിയമങ്ങൾ നിലവിലുള്ളതിനനുസരിച്ച് റൈറ്റ് ഓഫ് ചെയ്യാം. അതായത് എത്ര വലിയ ഈ 1.5 million എന്നുള്ള ലിമിറ്റ് ഇല്ല, അതിൽ വലിയ അസറ്റിന്റെയും 50% റൈറ്റ് ഓഫ് ചെയ്യാം. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകളുടെ ഇൻവെസ്റ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക, അതിലൂടെ എക്കണോമിക് ഗ്രോത്ത്, ഫണ്ട് എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യുന്നു, കൂടുതൽ അസറ്റുകൾ അക്വയർ ചെയ്യുന്നു, അതിലൂടെ എക്കണോമിക് ഗ്രോത്തിന്റെ ആക്കം ഒന്ന് കൂട്ടിയെടുക്കാം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. ഇതും 500 മില്യൺ വരെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക്, ബിസിനസ്സുകൾക്ക് ആക്സസ് ഉണ്ട്. 50 മില്യൺ അല്ല, 500 മില്യൺ വരെയുള്ളതിന് ആക്സസ് ഉണ്ട്.
ഇനി തൊഴിലുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ഒരു കരുതൽ ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതേ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
തീർച്ചയായിട്ടും തൊഴിലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒന്ന് രണ്ട് നടപടികൾ ഈ ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ ഉള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത $2,000-$25,000 ഇടയിൽ ബിസിനസ്സുകൾക്കുള്ള ആനുകൂല്യം എംപ്ലോയീസ് ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ അവർ പേ ചെയ്യുന്ന വേജസിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ നടപടി. രണ്ടാമത്, അപ്രന്റീസിനെയും ട്രെയിനീസിനെയും തൊഴിൽ മേഖലകളിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു സഹായമുണ്ട്. അവരെ തൊഴിൽ മേഖലയിൽ തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം പ്രതീക്ഷിച്ച് അവരെ തൊഴിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രവണത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്രന്റീസിനും ട്രെയിനീസിന്റെയും സാലറിയുടെ 50% വരെ ഒരു ഗവൺമെന്റ് സബ്സിഡി ആയി നൽകുന്ന ഒരു കാര്യം ഉണ്ട്. അതാണ് ബിസിനസ്സുകൾക്കുള്ള മറ്റൊരു സഹായം. അതിന് വേണ്ടിയിട്ട് $1.3 ബില്യൺ ഡോളേഴ്സ് ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു അപ്രന്റീസിന് $21,000 വരെ മാക്സിമം ഗവൺമെന്റ് ഇൻസെന്റീവ് ആയിട്ട് നൽകും. അത് 3 തവണകളായിട്ട്, 3 ക്വാർട്ടറിലായിട്ട് 7,000 വീതം ഇത് അപ്ലൈ ചെയ്യാം. അപ്രന്റീസിനെയോ ട്രെയിനീസിനെയോ ജോബിലെടുത്തിട്ടുള്ളവർക്ക് കൊടുക്കും. ഏകദേശം 117,000 അപ്രന്റീസിന് ഈ സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
ഓക്കെ, ഇനി ബജു, പ്രത്യേകമായിട്ടുള്ള ചില മേഖലകൾ കൂടുതലായിട്ട് ഈ ഒരു കൊറോണ വൈറസ് ബാധ മൂലം ബാധിച്ചിട്ടുണ്ടല്ലോ, ഇതിനായിട്ട് പ്രത്യേക ഒരു നടപടികൾ ഈ പാക്കേജിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
അതെ, ചില ബിസിനസ് ഏരിയകൾക്ക് ഈ കൊറോണ വൈറസ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധികളെയും മാന്ദ്യങ്ങളെയും കൂടുതൽ എക്സ്പോഷർ വരുന്നതായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ടൂറിസം മേഖല, രണ്ടാമത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മൂന്നാമതായിട്ട് അഗ്രികൾച്ചറൽ, ചില അഗ്രികൾച്ചർ മേഖലകൾ, ഇങ്ങനെയുള്ളിടത്ത് ഇതിന്റെ ഇമ്പാക്ട് കൂടുതലുണ്ട്. അപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഇപ്പോഴുള്ള ഈ കൊറോണ വൈറസ് ഔട്ട്ബ്രേക്ക് മൂലം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അഫക്ട് ചെയ്തിട്ടുള്ള റീജിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് $1 ബില്യൺ അവർ ഈ പാക്കേജിൽ മാറ്റിവെക്കുകയാണ്. അതായത് എക്സാമ്പിൾ, ടൂറിസത്തിൽ നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചില ടൂറിസം മേഖലയിലുള്ള ബിസിനസ്സുകളുടെ ഫീസ് ആൻഡ് ചാർജസ് വേവ് ചെയ്ത് കൊടുക്കുന്ന ചില നടപടികളുണ്ട്. രണ്ടാമത്, കോമൺവെൽത്ത് നാഷണൽ പാർക്കുകളുടെ എൻട്രി ഫീസ് വേവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്രകാരം 1-2 നടപടികൾ ഇതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഓൾറെഡി നമ്മൾ കേട്ടു, സ്റ്റുഡന്റ് വിസയിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 20 മണിക്കൂറിന്റെ ഒരു വർക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് അത് ചില സൂപ്പർ മാർക്കറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് 20 മണിക്കൂറിന്റെ ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല. അത് അവർക്ക് സഹായമാകുമ്പോൾ തന്നെ എക്കണോമിയിൽ ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിൽ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാധനങ്ങളുടെ ഷോർട്ടേജ് മീറ്റ് ചെയ്യാനും കൂടെ, അല്ലെങ്കിൽ റീപാക്ക് ഷെൽഫ് റീഫിൽ ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു സഹായം കൂടെയാണ്. പല രീതിയിൽ അത് ഹെൽപ്പ് ആവുന്നുണ്ട്. അത് ആ സൂപ്പർ മാർക്കറ്റുകൾ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്കെല്ലാം, ആ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രോസറി ഷോപ്പുകൾക്കെല്ലാം ആ ആനുകൂല്യം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള 2-3 സഹായങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്.
ശ്രീ ബൈജു മത്തായി ഈ സ്റ്റിമുലസ് പാക്കേജിന്റെ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി ബെല്ലി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.